2019 March 18 തിങ്കളാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ എഴുതിയ ഗുരുപ്രകാശം പങ്ക്തി. ക്ഷമിക്കാനായാൽ എല്ലാമായി. നമ്മുടെ ജീവിതത്തെ സാർത്ഥകമായി മുന്നോട്ടു നയിക്കുന്നതെന്ത് എന്ന് ചോദിച്ചാൽ അതിന് എന്തുത്തരമാകും ഒരാൾ നൽകുക? നിശ്ചയമായും ഈ ചോദ്യത്തിന് നൽകപ്പെടുന്ന ഉത്തരങ്ങൾക്ക് സമാനതയുണ്ടാവില്ല എന്നത് സുനിശ്ചിതമാണ്. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും അവരവരുടെ ചിന്തയുടെയും ഭാവനയുടെയും പ്രവൃത്തിയുടെയും മണ്ഡലങ്ങളിൽ നിന്നുകൊണ്ടാവും ഉത്തരം പറയുക. ഉദാഹരണത്തിന്, ഒരു വിദ്യാർത്ഥിയുടെയും ഒരു ഉദ്യോഗാർത്ഥിയുടെയും ഒരധ്യാപകന്റെയും ഒരെഴുത്തുകാരന്റെയും ചിന്തയും ഭാവനയും വ്യത്യസ്തമായിരിക്കുകയാൽ അവരുടെ ഉത്തരങ്ങളെല്ലാം വ്യത്യസ്തമായിരിക്കും. ഇതുപോലെ തന്നെയാവും മറ്റു മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്നവരുടെയും ഉത്തരങ്ങൾ. ഇവിടെ ചോദ്യം ഒന്നാണെങ്കിലും അതിനുള്ള ഉത്തരങ്ങൾ പലതാണ്. ഈ പലതിൽ ഏതാണ് ശരിയുത്തരം എന്ന് എങ്ങനെയാണ് അറിയുക? ഏതായാലും അതറിയുന്നവനാണ് ജീവിതത്തെ സ്വയം ക്രമീകരിക്കാനും നേരായ മാർഗത്തിലൂടെ നയിക്കാനും ലക്ഷ്യസ്ഥാനത്തെ പ്രാപിക്കാനും നിർവൃതി അനുഭവിക്കാനും സാധിക്കുന്നത്. സ്ഥാനമാനങ്ങളും വിദ്യാഭ്യാസ യോഗ്യതകളും സാമ്പത്തിക നിലവാരങ്ങളും ഏതെങ്കിലും വിധത്തിൽ ഈ ഉത്തരത്തിന് അടിസ്ഥാനമാകുന്നുണ്ടെങ്കിൽ ആ ഉത്തരത്തിന് ഒരിക്കലും ഒരു സ്ഥിരത ഉണ്ടാവുകയില്ല. കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ച് കളിപ്പാട്ടങ്ങൾ മാറ്റുന്നതുപോലെയായിരിക്കും ഇത്. അതിനാൽ ഒരു കാര്യം ഇവിടെ ശ്രദ്ധേയമായി തീരേണ്ടതുണ്ട്. അതായത്, ജീവിതത്തെ മുന്നോട്ടു നയിക്കുകയെന്നാൽ അത് ശാന്തിയിലേക്കുള്ള, ശ്രേയസിലേക്കുള്ള, വിജയത്തിലേക്കുള്ള, സംതൃപ്തിയിലേക്കുള്ള പ്രയാണമായിരിക്കണം. ഇതൊന്നും വിചാരം ചെയ്യാതെയുള്ള മുന്നോട്ടുപോകൽ വ്യർത്ഥമാണ്. അർത്ഥമുണ്ടാകുമ്പോഴാണ് വാക്കുകൾക്ക് ഹൃദയവും ആകാശവും ഉണ്ടാകുന്നത് എന്നതുപോലെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുമ്പോഴാണ് അത് ധന്യമായി തീരുന്നത്. എന്നാൽ ഇന്ന് അധികം ആളുകളും ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് അർത്ഥലാഭം ഉണ്ടാകുമ്പോഴാണെന്ന് ധരിച്ചുവച്ചിരിക്കുകയാണ്. ഈ അർത്ഥലാഭത്തിന് ധനലാഭം എന്നാണ് അർത്ഥം. ധനലാഭം അനർത്ഥത്തിന് കാരണമായി തീരുന്ന വലിയൊരു ഇന്ധനമാണെന്ന് ഓർക്കുന്നവർ നന്നേ കുറയും. അതറിയുന്നവർ ഏറിയിരുന്നെങ്കിൽ പലരുടെയും ജീവിതത്തിലെ ഇരുളുകൾ അകന്നുപോകുമായിരുന്നു. ഈ പ്രകൃതിയിൽ മനുഷ്യനൊഴികെയുള്ള എല്ലാ പ്രപഞ്ചജാലങ്ങളും അവയുടെ ജീവിതത്തെ മുന്നോട്ടു നയിക്കുന്നത് പ്രകൃതിക്ക് വിധേയമായിട്ടാണ്. കാരണം അവയ്ക്ക് പ്രകൃതിയെ ലംഘിക്കാൻ അറിയില്ല, പ്രകൃതിയെ അനുസരിക്കാനേ അറിയൂ. അവയുടെ ജീവിതത്തിന് ആധാരമായിരിക്കുന്ന ഈ അർത്ഥം അവയ്ക്ക് പകർന്നുകൊടുത്തിട്ടുള്ളതും ഈ പ്രകൃതിയെന്ന മഹർഷിയാണ്. എന്നാൽ അതേ പ്രകൃതിയിൽ ജീവിക്കുന്ന മനുഷ്യൻ തനിക്ക് അനുകൂലമായ ഒരു പ്രകൃതിയെ സൃഷ്ടിച്ചെടുക്കാനാണ് ആഗ്രഹിക്കുന്നതും പരിശ്രമിക്കുന്നതും. ഇത് പ്രകൃതിയുടെ അർത്ഥത്തെ ലംഘിക്കലാണ്. കാരണം ഒരു ജീവിതത്തിന്റെ മുന്നോട്ടുപോകലിനാവശ്യമായ വിഭവങ്ങൾ ഏതെല്ലാമാണോ അതെല്ലാം നമുക്ക് ഈ പ്രകൃതി തന്നെ ഇണക്കിത്തന്നിട്ടുണ്ട്. അവയെ വേണ്ടും വിധം ഒരുക്കിയെടുക്കാനും പരസ്പരം വിനിമയം ചെയ്യാനും മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. പക്ഷേ അതിനുള്ള ക്ഷമ നമുക്കില്ല. പ്രകൃതി നമുക്ക് നൽകിയ ഏറ്റവും വലിയ ശേഷി എന്നത് ക്ഷമിക്കാനുള്ള ശേഷിയാണ്. ഉള്ളതിനെയെല്ലാം എത്ര ക്ഷമയോടെയാണ് പ്രകൃതി പരിപാലിക്കുന്നതെന്ന് നിരീക്ഷിച്ചാൽ നമ്മുടെ ജീവിതത്തെ സാർത്ഥകമായി മുന്നോട്ടു നയിക്കുന്നതെന്തെന്ന ചോദ്യത്തിന് ഒരേയൊരു ഉത്തരമുണ്ടാകും. അത് ക്ഷമയാണ്. എന്തെന്നാൽ ക്ഷമയേക്കാൾ വലിയ ത്യാഗമില്ല, ക്ഷമയേക്കാൾ വലിയ സ്നേഹമില്ല, ക്ഷമയേക്കാൾ വലിയ വിവേകമില്ല. ക്ഷമയാണ് മറക്കുവാനും പൊറുക്കുവാനും നമ്മെ പ്രാപ്തനാക്കുന്നത്. ക്ഷമയിൽ നിന്നാണ് ശാന്തിയുടെ കവാടം ഒരു പൂവിതൾ പോലെ തുറന്നു വരുന്നത്. ക്ഷമിക്കുന്നവനേക്കാൾ വലിയ ജ്ഞാനിയില്ല, ക്ഷമിക്കാത്തവനേക്കാൾ വലിയ വിഡ്ഢിയുമില്ല. കാരണം ക്ഷമിക്കാത്തവന്റെ മനസ്സ് നിമിഷം പ്രതി വിറകെരിയും പോലെ സ്വയം നീറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട എല്ലാ ഗുണഗണങ്ങളും അതിൽപ്പെട്ട് ദഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ ക്ഷോഭത്തിനിരയായ സഹോദരൻ അയ്യപ്പനോട് ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കണം എന്ന് തൃപ്പാദങ്ങൾ മുഴിഞ്ഞത്. ഒരു നദിയുടെ ഉത്ഭവസ്ഥാനം അതുപോലെ നിലനിൽക്കുന്നിടത്തോളം മാത്രമാണ് ആ നദിക്ക് ഒഴുക്കുണ്ടാവുന്നത്. ഒഴുക്കാണ് ഒരു നദിയുടെ ജീവിതത്തെ നിർണയിക്കുന്നത്. ഉത്ഭവസ്ഥാനം അറ്റുപോയാൽ ആ ഒഴുക്കറ്റുപോകും. ഒഴുക്കറ്റുപോകുന്നതോടെ നദി നദിയല്ലാതായിത്തീരും. ഏതാണ്ട് ഇതിന് സമാനമാണ് ക്ഷമയും ജീവിതവും തമ്മിലുള്ള ബന്ധവും. ക്ഷമയാണ് ഒരു മനുഷ്യനെ ഒരു നല്ല മനുഷ്യനാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ക്ഷമയുള്ളവനിൽ നിന്നേ കാരുണ്യമുണ്ടാവുകയുള്ളൂ, കാരുണ്യമുള്ളവനിൽ നിന്നേ സ്നേഹമുണ്ടാവുകയുള്ളൂ, സ്നേഹമുള്ളവനിൽ നിന്നേ സ്വാതന്ത്ര്യവും സമഭാവനയും ഉണ്ടാവുകയുള്ളൂ. അതിനാൽ ക്ഷമയറ്റുപോയാൽ ഒഴുക്കറ്റുപോകുന്ന ഒരു നദിയെപ്പോലെ മനുഷ്യന്റെ സർവ്വഗുണങ്ങളും അറ്റുപോകുമെന്നറിയണം. ക്ഷമ മറക്കാനും പൊറുക്കാനുമുള്ള വലിയ വിവേകമാണ് നമുക്ക് നൽകുന്നത്. നിഷ്കളങ്കതയാണ് ക്ഷമയുടെ ആകാശം. ഗുരുക്കന്മാർ അനുഭവിക്കുന്ന ആ നിഷ്കളങ്കാകാശത്തിലേക്ക് സാധാരണ മനുഷ്യനെ ആനയിക്കുവാനാണ് ഗുരുദേവൻ ആഗ്രഹിച്ചത്. ആ ഗുരുഹിതത്തിന്റെ തെളിഞ്ഞ മാനമാണ് അഥവാ ഉൾപ്പൊരുളാണ് സദാചാരം എന്ന ലഘുകൃതിയിലെ ആദ്യ പദ്യത്തിൽ മുഴങ്ങി നിൽക്കുന്നത്. നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നതുത്തമം. നമ്മുടെ ജീവിതത്തിന് ഏതെങ്കിലും വിധത്തിൽ നന്മയുണ്ടാക്കുന്ന വിധം ഒരു നല്ല കാര്യം ചെയ്ത ഒരുവനെ ഒരിക്കലും മറന്നുകൂടാ. ഇങ്ങനെ മറക്കാതിരിക്കുക എന്നത് ഒരു നന്ദി സൂചകം മാത്രമല്ല, അത് നിഷ്കളങ്കതയുടെ ഏറ്റവും വലിയ തെളിമ കൂടിയാണ്. എന്നാൽ അത് മറക്കുന്നതും നല്ലതല്ലാത്തവ മറക്കാതിരിക്കുന്നതും നിഷ്കളങ്കതയുടെ ഏറ്റവും വലിയ മറയലുമാണ്. എപ്പോഴാണോ ഒരുവൻ നിഷ്കളങ്കനായിരിക്കുന്നത് അപ്പോഴാണ് അവൻ ക്ഷമയുള്ളവനായിരിക്കുന്നത്. ഈ ക്ഷമയാണ് ജീവിതത്തെ സാർത്ഥകമാക്കും വിധം മുന്നോട്ട് നയിക്കുന്നതെന്ന പാഠമാണ് ഗുരുവിൽ നിന്നും നാം ആദ്യം പഠിക്കേണ്ടത്.